2020 May 31 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ പ്രസിദ്ധീകരിച്ച റഫീഖ് അഹമ്മദുമായുള്ള അഭിമുഖത്തിൽ നിന്ന്. അഭിമുഖം തയ്യാറാക്കിയത് മനോജ് വിജയരാജ്. റഫീഖ് അഹമ്മദ് മലയാളികളുടെ പ്രിയപ്പെട്ട കവിയും പാട്ടെഴുത്തുകാരനും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ താമസം തുടങ്ങുന്ന വരികൾക്ക് പ്രാണൻ പകരുന്നയാൾ. പാട്ടിന്റെ വഴിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഒരേ സമയം കവിയും ചലച്ചിത്രഗാന രചയിതാവും, രണ്ടും ഒരേപോലെ കൊണ്ടുപോവാൻ കഴിയുന്നത് എങ്ങനെയാണ്? കവിതയുടെ മറ്റൊരു ആവിഷ്കാര രൂപമാണ് പാട്ടെഴുത്ത്. നമ്മുടെ നാട്ടിൽ ഇതിനെ അപൂർവതയായി കാണുന്നു. മറ്റു നാടുകളിൽ കവിതയും പാട്ടും നോവലും ഉൾപ്പെടെ പലതരം ആവിഷ്കാരങ്ങൾ ചെയ്യുന്നവരുണ്ട്. കവിത എഴുതുന്ന ആള് പാട്ട് കുറിക്കുമ്പോൾ അത് കവിതയെ പാടിയേ ഉപേക്ഷിച്ച് മറ്റൊരു മേഖലയിലേക്ക് വരുന്നുവെന്നല്ല അർത്ഥം. പലതരം ആവിഷ്കാരങ്ങൾ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടോ പ്രശ്നമോ നേരിടുന്ന കാര്യമല്ല. കേരളത്തിൽ അങ്ങനെ പല കാര്യങ്ങളും പതിവില്ലാത്തതിനാലാണ് അപൂർവതയായി തോന്നുന്നത്. ഇവിടെ അശുദ്ധ ബോധം നിലനിൽക്കുന്നു. ചെറുകഥ എഴുതുന്ന ആൾ നോവൽ എഴുതാൻ പാടില്ല, നോവൽ എഴുതുന്ന ആൾ കവിത എഴുതാൻ പാടില്ല തുടങ്ങിയ കുറേ സങ്കല്പങ്ങൾ. ആവിഷ്കാരത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ആളാണ് ടാഗോർ. സർഗാത്മകമായ ആവിഷ്കാരത്തിന്റെ ഏത് മുഖങ്ങളിലും പ്രവർത്തിക്കാവുന്നതാണ്. ചിലപ്പോൾ ഒരു മേഖലയിലായിരിക്കും നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കുക. വയലാറും പി ഭാസ്കരനും ഒ എൻ വിയും വലിയ കവികളാണ്. ഒരുപക്ഷെ അവരെ സാഹിത്യ ലോകം എത്രമാത്രം ഗൗരവത്തോടെ കണ്ടുവെന്ന് എനിക്കറിയില്ല. കവികളുടെ എണ്ണം കൂടുന്നു. സോഷ്യൽ മീഡിയയിലാണ് ജനനം. വായനക്കാരില്ലാത്തതാണ് സൈബർ കാലഘട്ടത്തിന്റെ സവിശേഷത. എല്ലാവരും എഴുത്തുകാർ. പണ്ട് എഴുത്തുകാർ പ്രത്യേക വിഭാഗമെന്ന് കരുതപ്പെട്ടു. എല്ലാവർക്കും എഴുതാമെന്നത് ഒരു കണക്കിന് നല്ലതാണ്. മൗലികമായ രചന ഇതിൽ നിന്ന് വരുന്നോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. എഴുതുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ കഴിയില്ല, മോശമെന്ന് പറയാനും സാധിക്കില്ല. അത് അവരുടെ അവകാശമാണ്. നേരത്തെ കവിത പ്രസിദ്ധീകരിക്കാൻ പത്രമാധ്യമങ്ങൾ വേണം, ഇപ്പോൾ അത് വേണ്ട. സോഷ്യൽ മീഡിയയിൽ ആരോടും ചോദിക്കേണ്ട, എഡിറ്ററില്ല, എല്ലാവരും ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണ്. അതിൽ വരുന്നതെല്ലാം കവിതയാണെന്ന് കരുതുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. അല്ലാതെ വെറും എഴുത്തായി കരുതുന്നെങ്കിൽ അങ്ങനെ. കാലം ഒരുപക്ഷെ നല്ലതിനെ അരിച്ചുമാറ്റി വരുംകാലത്തേക്ക് നീക്കിവെക്കുമെന്നാണ് കരുതുന്നത്. മനസ്സിൽ അടുക്കി പിടിച്ച കാര്യങ്ങൾ പറയാൻ വെമ്പിൽ കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. കവിതയാണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഭാവുകത്വം അനുസരിച്ചാണ്. ഇപ്പോൾ മിക്ക സിനിമാ പാട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ലല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ടാണ് സിനിമാ പാട്ട്. വയലാറും പി ഭാസ്കരൻ മാഷും ഒ എൻ വിയും പാട്ട് എഴുതിയ കാലത്തു നിന്ന് സിനിമയുടെ സ്വഭാവവും ഭാവവും മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് സിനിമ മാറി. അഭിനയം, സാങ്കേതിക മികവ്, വസ്ത്രധാരണം, സംഭാഷണം, കഥയുടെ ഇതിവൃത്തം, എല്ലാത്തിനും വലിയ മാറ്റം സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായും പാട്ടും മാറും. പുതിയ കാലഘട്ടത്തിൽ പാട്ടിൽ സാഹിത്യ പ്രാധാന്യം പരിഗണിക്കപ്പെടാതെ സംഗീത സൃഷ്ടിക്ക് എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ താൽക്കാലികമായ നിലനിൽപ്പേ പാട്ടുകൾക്ക് ഉണ്ടാവൂ. ഒന്നോ രണ്ടോ ആഴ്ച ആളുകളെ രസിപ്പിക്കുകയും പിന്നെ മറവിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സംഗീത സംവിധായകന്റെ സൃഷ്ടിയായി പാട്ട് ലോകം മാറി. ഗായകന്റെ പേര് പോലും പലപ്പോഴും കാണാറില്ല. ഇത് പുറംനാടുകളിലെ രീതിയാണ്, മലയാളികളുടേതല്ല. സാഹിത്യത്തിനും കവിതയ്ക്കും പ്രാമുഖ്യം നൽകുന്ന സംസ്കാരമാണ് നമ്മുടേത്. കാവ്യഗുണമുള്ള പാട്ടുകൾ മാത്രമേ നിലനിൽക്കൂ. പഴയ പാട്ടുകൾ ഓർത്തുവയ്ക്കുന്നത് അതിന്റെ സംഗീതം കൊണ്ട് മാത്രമല്ല, മനസ്സിൽ തൊടുന്ന കുറേ വരികൾ അതിലുള്ളത് കൊണ്ടുകൂടിയാണ്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടു എന്നീ പാട്ടുകൾ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമായതിനാലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനു പകരം താനനാ താനനാ ഇന്ന് മാത്രം കേൾക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അപ്രസക്തമാവും. കവിത എഴുതിയാണല്ലോ തുടക്കം. സിനിമയിൽ പാട്ട് എഴുതാൻ ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹിച്ചുമില്ല, ശ്രമിച്ചുമില്ല. കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നെടുത്ത സിനിമയായിരുന്നു ഗർഷോം. അതിന്റെ ചർച്ചകൾക്കൊക്കെ കൂടെ ചെന്നിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ആ സിനിമയിലെ പാട്ട് എഴുതാനുള്ള ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഗർഷം കഴിഞ്ഞതോടെ എന്റെ സിനിമാ ജീവിതം അവസാനിച്ചു. കവിത എഴുത്തും സർക്കാർ ജോലിയുമായി പോയി. കുറെ കാലത്തിനു ശേഷമാണ് പെരുമഴക്കാലം വരുന്നത്. അതുകഴിഞ്ഞ് എനിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കുറെ സിനിമകളിൽ പെട്ടുപോയി. ജോലിയും പാട്ടെഴുത്തും ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയാതെ വന്നു. ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു. അതിനുശേഷമാണ് സിനിമയിൽ സജീവമായത്. കുറഞ്ഞ സമയത്തിനകം 5 സംസ്ഥാന പുരസ്കാരങ്ങൾ. ഉത്തരവാദിത്തം ഏറെയല്ലേ? വലിയൊരു പരമ്പരയുടെ ഭാഗമാണെന്ന തോന്നൽ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഭാഷയെ 1 ഇഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയണമെന്ന് കവിത എഴുതുന്ന എല്ലാവരും ഓർമ്മിക്കണം. ഇത്ര വലിയ മഹാരഥന്മാർ പ്രവർത്തിച്ച മേഖലയിലാണ് നമ്മളുമെന്ന ഉത്തരവാദിത്വ ബോധം വേണം. അതില്ലാതെ നിസ്സാരവൽക്കരിക്കുമ്പോഴാണ് ഭാഷയും സമൂഹവും സാഹിത്യവും ജീർണിക്കുന്നത്. എനിക്ക് ബഹുമാനവും അസൂയയും ആരാധനയും തോന്നിയ പാട്ടുകാരാണ് വയലാറും പി ഭാസ്കരൻ മാഷും ഒ എൻ വിയും ശ്രീകുമാരൻ തമ്പിസാറും. അവർ വ്യത്യസ്ത ശൈലിയും വഴിയും കണ്ടെത്തിയവരാണ്. വ്യത്യസ്ത വഴി കണ്ടെത്തണമെന്നാണ് എൻ്റെയും ആഗ്രഹം. ചെറിയ ഒരു വഴി.